2022 ഏപ്രിൽ 19 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മുഖപ്രസംഗം. പിന്നണി സംഘത്തെയും കണ്ടെത്തണം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നട്ടുച്ച നേരത്ത് പാലക്കാട്ട് 15 കിലോമീറ്ററിനുള്ളിൽ നടന്ന 2 അരിമകൊലകൾ ഒരിക്കൽ കൂടി രാഷ്ട്രീയ ഭീഭത്സതയുടെ പേടിപ്പെടുത്തുന്ന മുഖമാണ് പുറത്തുകൊണ്ടുവരുന്നത്. ഈ കൊടും ക്രൂരതയ്ക്ക് പോലീസും മുഖ്യധാരാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിന്റെ മുദ്ര ചാർത്താനാണ് ശ്രമിക്കുന്നത്. കൊല്ലപ്പെട്ടവരെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഇരകളായി തരംതിരിക്കാനും ഉത്സുകത കാണിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ രാഷ്ട്രീയം എന്തായാലും അതിക്രൂരമായി ഇരുവരും വെട്ടിനുറുക്കപ്പെടാൻ മാത്രം. എന്ത് രാഷ്ട്രീയ പകയാണ് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഇരുണ്ട മനസ്സുകളിൽ നിറച്ചുവച്ചിരുന്നത്? വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 പിതാവുമൊത്ത് ബൈക്കിൽ പോകവെയാണ് സുബൈർ എന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ കാറിലെത്തിയ കൊലയാളി സംഘം ഇടിച്ചു വീഴ്ത്തിയ ശേഷം തലങ്ങും വിലങ്ങും വെട്ടിനുറുക്കിയത്. പിതാവിന് ബൈക്കിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വൃദ്ധ പിതാവിന്റെ ജീവനെടുക്കാൻ കൊലയാളികൾക്ക് ഉദ്ദേശമില്ലായിരുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. സുബൈറിനെ വകവരുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പാലക്കാട് നഗരത്തെ മാത്രമല്ല സംസ്ഥാനത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ അരിമകൊലയിൽ ജനം നടുങ്ങി നിൽക്കുമ്പോഴാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്വന്തം സ്പെയർ പാർട്സ് കടയിൽ വെച്ച് ശ്രീനിവാസൻ എന്ന RSS പ്രവർത്തകൻ സമാന രീതിയിൽ കൊല്ലപ്പെട്ടത്. 3 ഇരുചക്രവാഹനങ്ങളിലെത്തിയ കൊലയാളി സംഘം ഞൊടിയിടയിൽ കൃത്യം നടത്തി മടങ്ങുന്ന നേരത്ത് പുറത്ത് റോഡിൽ നിറയെ ആൾസഞ്ചാരമുണ്ടായിരുന്നു. പട്ടാപ്പകൽ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയ പക തീർക്കാൻ കൊലയാളി സംഘങ്ങൾക്ക് മടിയില്ലാതായിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് പാലക്കാട്ട് കർക്കശമായ പോലീസ് നിരീക്ഷണവും സുരക്ഷയും നിലനിൽക്കെയാണ് നേരത്തോടു നേരമെത്തും മുൻപ് RSS പ്രവർത്തകൻ ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. അധോലോക ബന്ധമൊന്നുമുള്ള ആളായിരുന്നില്ല ഈ 44-കാരൻ. കൊലയ്ക്കു പകരം കൊല എന്ന പ്രാകൃതമായ പ്രതികാര ശൈലിയാണ് ഇവിടെ ദർശിക്കാനാവുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ആലപ്പുഴയിൽ നടന്ന 2 കൊലപാതകങ്ങൾക്കും സമാന സാദൃശ്യങ്ങളാണ് ഉള്ളത്. കുടുംബത്തിന്റെ നെടുന്തൂണുകളാണ് രാഷ്ട്രീയ പകയുടെ അന്ധതയിൽ വെട്ടിവീഴ്ത്തപ്പെടുന്നത്. ഏതാനും വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 53 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് രേഖകൾ. 16 മാസത്തിനിടെ മാത്രം 14 പേർക്കാണ് ജീവൻ നഷ്ടമായത്. രാഷ്ട്രീയ പോരിലും പ്രതികാരാഗ്നിയിലും ജീവനൊടുങ്ങിയവരുടെ കുടുംബങ്ങൾ നേരിടേണ്ടി വരുന്ന ദുരിതവും നിസ്സഹായതയും വീടുകൾക്കപ്പുറം ആരും അറിയാറില്ല. പെട്ടെന്നൊരു നാൾ കുടുംബനാഥൻ ഇല്ലാതാകുമ്പോൾ നേരിടേണ്ടി വരുന്ന കഠിന വെല്ലുവിളികൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. പ്രതികാരം തീർക്കാൻ വാഹനവും ആയുധങ്ങളും നൽകി ചാവേറുകളെ വിടുന്ന ഗൂഢസംഘങ്ങളുടെ മുഖം അപൂർവമായേ പുറത്തുവരാറുള്ളൂ. അണുവിട തെറ്റാതെയുള്ള ആസൂത്രണം ഇത്തരത്തിലുള്ള ഓരോ കൊലപാതകത്തിന് പിന്നിലും ഉണ്ടാകും. കൃത്യത്തിലുൾപ്പെട്ട ഏതാനും പേരെ പിടികൂടുന്നതിനപ്പുറം ഈ സാമൂഹ്യദ്രോഹത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ആസൂത്രകരെയും പിടികൂടി കഠിന ശിക്ഷ ഉറപ്പാക്കിയാലേ ഇതുപോലുള്ള വിപത്ത് ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാനാകൂ. എഴുതിവെച്ച തിരക്കഥ പോലെ കൊലപാതകങ്ങളും തുടർന്നുള്ള നടപടികളുമാണ് പലപ്പോഴും കാണാറുള്ളത്. പോലീസ് വിന്യാസം വിപുലമാക്കുകയും സുബൈറിന്റെ കൊലപാതകികളെ കണ്ടെത്താൻ ഓടി നടക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ശനിയാഴ്ച എതിർപക്ഷത്തെ പ്രവർത്തകൻ നിഷ്ഠൂരമായി വധിക്കപ്പെടുന്നത്. സ്വാഭാവികമായും പോലീസിന്റെ പിടിപ്പുകേടിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. സംസ്ഥാനത്ത് ഇത്തരം കൊലപാതകങ്ങളിലൂടെ വർഗീയ വിദ്വേഷം വളർത്താനും സമാധാനാന്തരീക്ഷം തകർക്കാനുമാണ് ഗൂഢശക്തികൾ ശ്രമിക്കുന്നതെന്ന് ഭരണകക്ഷിക്കാർ ആരോപിക്കുമ്പോഴും പോലീസിന്റെ വീഴ്ച ഇല്ലാതാകുന്നില്ല. സംഭവത്തിലുൾപ്പെട്ട യഥാർത്ഥ പ്രതികളെ എത്രയും വേഗം കണ്ടെത്തുക എന്നതാണ് പോലീസിന് ഇനി ചെയ്യാനുള്ളത്. ഒപ്പം തന്നെ ഈ കൊലകൾക്കു പിന്നിൽ സുരക്ഷിതമായി മറഞ്ഞിരുന്ന് ചരടുവലി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങളെയും കണ്ടെത്തണം. ഒരുവിധ ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും ഇടകൊടുക്കാതെ പോലീസിനെ അവരുടെ വഴിക്ക് വിടുകയും വേണം. സ്വതന്ത്രവും നീതിപൂർവവുമായ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണം. വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കാനും കഴിയണം. ഇത്തരം കേസുകളുടെ വിചാരണ നടപടികൾ വർഷങ്ങളെടുത്ത് പൂർത്തിയാവുന്ന രീതിയാണ് കണ്ടുവരുന്നത്. പ്രതികൾക്കും അവർക്കു പിന്നിലെ ശക്തികൾക്കും കേസ് നടത്തിപ്പിലെ കാലതാമസം എപ്പോഴും സഹായകമാണ്. സുബൈർ വധവുമായി ബന്ധപ്പെട്ട് ഇതിനകം 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനിയുമുണ്ട് പ്രതികൾ. ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായി തിരച്ചിൽ നടക്കുന്നതേയുള്ളൂ. പട്ടാപ്പകൽ നടന്ന സംഭവമായിട്ടും ഓടിയൊളിക്കാനുള്ള സാവകാശം പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നു. നാടായ നാട് മുഴുവൻ നിരീക്ഷണ ക്യാമറകളും പോലീസ് ബന്ധവസുമൊക്കെ ഉള്ളപ്പോഴാണ് പ്രതികളുടെ ഈ സ്വൈര വിഹാരം. മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത പൈശാചിക പ്രവൃത്തി നടത്തിയവരെ വെറുതെ വിടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അർത്ഥപൂർണമാകണമെങ്കിൽ സംഭവത്തിലുൾപ്പെട്ട സകല പ്രതികളും ശിക്ഷിക്കപ്പെടണം. പഴുതില്ലാത്ത കേസന്വേഷണവും സമർത്ഥമായ കേസ് നടത്തിപ്പുമാണ് അതിനുവേണ്ടത്. ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരമാവധി ശക്തിപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചും സർക്കാർ ആലോചിക്കണം. സമാധാന സമ്മേളനവും അവിടെ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങളും പലപ്പോഴും വെറും വഴിപാടാണ്. കൊലപാതകങ്ങളുടെ നടുക്കം മാറുന്നതോടെ എല്ലാം പഴയപടിയിലാകും. അതുകൊണ്ട് കലാപരാഷ്ട്രീയത്തിന് വളരാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്. ഒരാൾ വധിക്കപ്പെട്ട ശേഷം വെറുതെ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് എന്തു കാര്യം? ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ടാൽ നിർദ്ദയം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന ബോധ്യം സൃഷ്ടിക്കുക തന്നെ വേണം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയാകരുത് മുഖ്യധാരാ രാഷ്ട്രീയ സമീപനങ്ങൾ. സമൂഹത്തിൽ സമാധാനം തകരാനിടയാക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് പലപ്പോഴും പ്രതിപക്ഷം ഒരുങ്ങുന്നത്. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം ഛിദ്രശക്തികളെ അമർച്ച ചെയ്യാനുള്ള സർക്കാരിന്റെ യത്നങ്ങളെ കലവറയില്ലാതെ പിന്തുണയ്ക്കാനും അവർക്ക് കഴിയണം. നാട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണല്ലോ.